പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 7ഉം 10ഉം പ്രമാണങ്ങളാണ് പഠനവിഷയമാക്കുന്നത്. ദൈവപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒക്കെ പറയുന്ന 10 പ്രമാണങ്ങളുടെ പട്ടികയിൽ നമ്മൾ 7 പ്രമാണങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് പഠനവിഷയമാക്കുന്നത് 2 പ്രമാണങ്ങൾ ഒരുമിച്ച്. ആദ്യമേ ഞാൻ ആ പ്രമാണം ബൈബിളിൽ നിന്ന് വായിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാവും. പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും 2 പട്ടികകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസമൊന്നുമില്ല, വളരെ ചുരുക്കം വ്യത്യാസങ്ങളേ ഉള്ളൂ ഉള്ളടക്കത്തെ സംബന്ധിച്ച്. ആദ്യമേ പുറപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രമാണം നമുക്കറിയാം. പ്രമാണങ്ങളുടെ പട്ടികയിൽ 1ാം പ്രമാണം 2ാം പ്രമാണം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ കൊടുത്തിരിക്കുന്ന അധ്യായവും വാക്യങ്ങളുമൊക്കെ 13ാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർത്തതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 10 വാക്കുകൾ അല്ലെങ്കിൽ 10 വാക്യങ്ങൾ 10 പ്രമാണങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചതുമാണ്. ഇന്ന് നമ്മൾ കത്തോലിക്കാ സഭയുടെ പ്രബോധനമനുസരിച്ചുള്ള 7ഉം 10ഉം പ്രമാണങ്ങളാണ് പഠന വിഷയമാക്കുന്നത്. ആദ്യത്തേത്, നീ മോഷ്ടിക്കരുത്. പുറപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായം 16ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നീ മോഷ്ടിക്കരുത്. 10ാമത്തെ പ്രമാണം, അത് 2 പ്രമാണങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്, 9ഉം 10ഉം. നിന്റെ അയൽക്കാരൻ്റെ ഭവനം നീ മോഹിക്കരുത്. അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ മോഹിക്കരുത്. മോഷ്ടിക്കരുത്, മോഹിക്കരുത്, ഇതാണ് പ്രമാണങ്ങൾ. മോഹിക്കുന്നതിൽ 2 കാര്യങ്ങൾ കൊണ്ടുവരുന്നു, ഭാര്യയും വസ്തുക്കളും. നിയമാവർത്തന പുസ്തകം 5ാമത്തെ അധ്യായം 19ഉം 21ഉം വാക്യങ്ങളിൽ ഈ പ്രമാണം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 19ാം വാക്യം, നീ മോഷ്ടിക്കരുത് എന്ന് തന്നെയാണ്. 21ാമത്തെ വാക്യത്തിൽ ഭാര്യയും വസ്തുക്കളും തമ്മിൽ വേർതിരിക്കുന്നു. 9ാമത്തെ പ്രമാണം, അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നും 10ാമത്തെ പ്രമാണം വസ്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. നിന്റെ അയൽക്കാരൻ്റെ ഭവനമോ വയലോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. 2 പ്രമാണങ്ങളും ഒരേ കാര്യം തന്നെ എടുത്തു പറയുന്നു. 2 വിവരണങ്ങളും 2 പട്ടികകളും ഒരേ പ്രമാണം തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രമാണം അടിസ്ഥാനപരമായി അന്യന് അവകാശപ്പെട്ടത് നീ സ്വന്തമാക്കരുത്, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക പോലും ചെയ്യരുത്. ഇതാണ് പ്രമാണത്തിൻ്റെ ഉള്ളടക്കം. ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടത് അവർക്ക് ലഭിക്കണം. ആ അവകാശത്തിൽ മറ്റൊരാൾ കൈകെടുത്തരുത്, ഏതു കാരണത്താലും ആവട്ടെ. ഇപ്പോൾ ഓരോ വ്യക്തിക്കും ദൈവം ജീവിക്കാനുള്ള അവകാശം നൽകുന്നു. ആ ജീവിക്കാനുള്ള അവകാശം ആരും അവൻ നിഷേധിക്കരുത്. നമ്മൾ കൊല്ലരുത് എന്ന പ്രമാണം പഠന വിഷയമാക്കിയതാണ്. ജീവന് സംരക്ഷണം നൽകണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതി. ഈ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ബന്ധമുണ്ടാവണം, ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ ബന്ധമുണ്ടാവണം. ആ ബന്ധം സ്ഥായിയായി നിലനിൽക്കുന്നതാവണം, കുടുംബജീവിതം ഉണ്ടാവണം. ആ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതാണ് 6ഉം 9ഉം പ്രമാണങ്ങൾ. മാതാപിതാക്കന്മാരും മക്കളും ഉണ്ടായാൽ മാത്രം പോരാ, ഈ ജീവൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഭൗതിക വസ്തുക്കളും മനുഷ്യന് ആവശ്യമാണ്, ഒരു ചെറിയ അളവ് വരെയെങ്കിലും. അപ്പോൾ ഓരോ വ്യക്തിക്കും ജീവിക്കാനും ജീവൻ നിലനിർത്താനും വളർത്താനും ആവശ്യമായ ആ മിനിമം കാര്യങ്ങൾ ദൈവം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ഉടമസ്ഥാവകാശത്തെ സംബന്ധിക്കുന്ന പ്രമാണം കൂടിയാണ്. ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം, അത് ദൈവം തന്നെ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എനിക്ക് ജീവിക്കാൻ ആവശ്യമായത്, എൻ്റെ ജീവസന്ധാരണത്തിന് അത്യാവശ്യമായ കാര്യങ്ങൾ എനിക്ക് ലഭിച്ചേ മതിയാവും. അത് എല്ലാ വ്യക്തികൾക്കും ലഭിക്കണം. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും എല്ലാ ജീവികൾക്കും ഇപ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. ദൈവം തന്നെ നൽകുന്നതാണ് ആ അവകാശം. ആ അവകാശത്തിൽ ആരും കൈകെടുത്തരുത്, ഇതാണ് പ്രമാണത്തിൻ്റെ കാതൽ. പുരാതന മനുഷ്യൻ വേട്ടയാടുന്നതിന് മുമ്പേ കായ്കനികൾ ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരാൾ ശേഖരിച്ച കായ്കനികളോ പറിച്ചെടുത്ത കിഴങ്ങുകളോ ഒക്കെ മറ്റൊരാൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകരുത്, അറിഞ്ഞോ അറിയാതെയോ. ഞാൻ ആഹാരം വിശപ്പടക്കാൻ വേണ്ടി ശേഖരിച്ച ധാന്യമാവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ, അത് മറ്റൊരാൾ എടുത്തുകൊണ്ടുപോകരുത്. അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് ജീവിക്കാനാവില്ലല്ലോ. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ആവശ്യമായത്, അത് ആരംഭകാലത്തൊക്കെ ഇങ്ങനെ ശേഖരിച്ച പഴങ്ങളോ ധാന്യങ്ങളോ കിഴങ്ങുകളോ ആയിരിക്കാം, പിന്നീട് വേട്ടയാടി പിടിച്ച മൃഗങ്ങളായിരിക്കാം, പിന്നീട് കൃഷി ചെയ്തുണ്ടാക്കിയ വസ്തുക്കളായിരിക്കാം. എന്തുമാവട്ടെ, ഓരോ വ്യക്തിക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ഞി, കച്ച, കൂര എന്ന് പറയും. വിശപ്പടക്കാൻ ആഹാരം, നാണം മറയ്ക്കാനും തണുപ്പകറ്റാനും ആവശ്യമായ വസ്ത്രം, മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും മഞ്ഞടിക്കാതെയും കയറിക്കിടക്കാൻ ഒരിടം. മിനിമം ഇത്രയും സൗകര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അതില്ലാതെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രമാണമാണ് 7-10 പ്രമാണങ്ങൾ. ഇത് എല്ലാവരും മാനിക്കണം. ഇത് മാനിച്ചേ മതിയാവും. വളരെ നിസ്സാരമായൊരു കാര്യം. അപ്പോൾ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം. ഒരാൾക്ക് അർഹമായത് വേറൊരാൾ എടുക്കാൻ പാടില്ല. വേറൊരാൾ എടുത്താൽ ജീവിക്കാൻ സാധിക്കില്ലല്ലോ മറ്റുള്ളവർക്ക്. 100 പേരിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ പഴം എന്ന രീതിയിൽ കണക്ക് വെച്ച് സംഗതി കൊണ്ടുവരുന്നു. ആപ്പിളോ വാഴയ്ക്കയോ എന്തുമാവട്ടെ, ഇപ്പോൾ 100 പേർക്ക് 100 പഴങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ 20 പേര് 80 പഴങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 80 പേർക്ക് അവശേഷിക്കുന്ന 20 പഴങ്ങളേ ഉണ്ടാവുകയുള്ളൂ. ഇത് വലിയൊരു അനീതിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ലഭ്യമായത്, ഓരോരുത്തർക്കും ആവശ്യമായത് ലഭ്യമായ വസ്തുക്കളുടെ ആ പശ്ചാത്തലത്തിൽ വീതിച്ചെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി മോഷ്ടിക്കരുത് എന്ന പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റുള്ള ആളുടേത് സ്വന്തമാക്കരുത് എന്ന് മാത്രമല്ല, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക പോലും വരുത്. ആഗ്രഹമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുക. അപ്പോഴിങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായത് ഉറപ്പുവരുത്തുന്ന ഈ പ്രമാണത്തിന് നമ്മൾ ഉടമസ്ഥാവകാശം ഇതോടെ ഒരു വിശേഷിപ്പിക്കാം. ഓരോ വ്യക്തിക്കും ജീവിക്കാൻ ആവശ്യമായത് ഉണ്ടായിരിക്കണം. അതിന് പേരവൻ ഉടമസ്ഥാവകാശം ഉണ്ടാവണം. എവിടുന്നാണ് ഈ ഉടമസ്ഥാവകാശം ലഭിക്കുക? ആരാണ് ഉടമസ്ഥാവകാശം നൽകുക? ഇന്നത്തെ ഭരണക്രമം അനുസരിച്ച് സർക്കാരുകളാണ്. പണ്ടൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാരുണ്ടാകുന്നതിന് മുമ്പ് പ്രഭുക്കന്മാരുണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മകളുണ്ടായിരുന്നു. സമൂഹങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം ദൈവം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ദൈവം നൽകുന്ന ഉറപ്പിനെക്കുറിച്ച് ബൈബിൾ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 7-10 പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ മറ്റ് പ്രമാണങ്ങളെക്കുറിച്ച് എന്നതുപോലെ ഈ പ്രമാണത്തിൻ്റെ വിശദാംശങ്ങൾ ബൈബിളിലൂടെ കടന്നുപോയി നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. ബൈബിളിൽ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. പഴയ നിയമം തന്നെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് തോറ, നബിയും, കെത്തുബീം എന്ന് ഹീബ്രു ഭാഷയിൽ പറയും. യഹൂദർ അങ്ങനെയാണ് കണക്കാക്കുന്നത്. നിയമം, പ്രവാചകന്മാർ, ലിഖിതങ്ങൾ. ഇനി ഓരോ സെക്ഷനിലും ഈ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത് അത് നമ്മൾ വിശദമായിട്ട് കാണും. ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് മുഖ്യമായും തോറ എന്നിവയിൽ അറിയപ്പെടുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. ഈ 5 പുസ്തകങ്ങളിൽ എന്താണ് ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പറയുക? എങ്ങനെയാണ് ദൈവം ഓരോ വ്യക്തിക്കും ജീവൻ ഉറപ്പുവരുത്തുന്നത്? അതിനുശേഷം ഈ നിയമം തന്നെ പ്രവാചകന്മാരെ പ്രകാരം വ്യാഖ്യാനിക്കുന്നു. ജ്ഞാനഗ്രന്ഥങ്ങളിൽ, ഉദാഹരണത്തിന് സങ്കീർത്തനം അല്ലെങ്കിൽ പ്രഭാഷകൻ അല്ലെങ്കിൽ സുഭാഷിതങ്ങൾ, ഇങ്ങനെയുള്ള ജ്ഞാനഗ്രന്ഥങ്ങൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതെല്ലാം പഴയ നിയമമാണ്. അതിനുശേഷം യേശു നമുക്ക് നിൽക്കുന്ന പ്രബോധനം എന്താണ്? സുവിശേഷങ്ങളിലൂടെ. യേശുവിൻ്റെ പ്രബോധനം എപ്രകാരമാണ് ശിഷ്യന്മാർ സ്വീകരിച്ച് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചത്? അതിൻ്റെ വ്യക്തമായ ഉദാഹരണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് അതിന് പരിഹാരം കണ്ടെത്തുന്നത് അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണും. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ പ്രമാണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. സഭ ഇതിനെക്കുറിച്ച്, കത്തോലിക്കാ സഭ, വളരെ ആധികാരികമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. ആരംഭകാലം മുതലേ സഭാപിതാക്കന്മാർ ഈ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഒരു പടി കൂടി കണന്നു പറഞ്ഞാൽ സാമൂഹ്യനീതിയെക്കുറിച്ച്, ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടത് അവന് ലഭിക്കുന്നതിനെക്കുറിച്ചാണല്ലോ നീതി എന്ന് പറയുക. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും അർഹമായത് ലഭിക്കുന്നതിനാവശ്യമായ നിയമങ്ങൾ, സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 100 കാലത്തിൽ കത്തോലിക്കാ സഭ വളരെ അധികം തവണ ഈ പ്രശ്നം, ഈ പ്രമേയം വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം മുതലിങ്ങോട്ട്, മാർക്സിൻ്റെ പ്രബോധനമനുസരിച്ചുണ്ടായ വിപ്ലവത്തിന് ശേഷം 1800 വിപ്ലവ ചിന്തകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വ്യാവസായിക വിപ്ലവം പശ്ചാത്തല നാട്ടിൽ അരങ്ങേറുകയും സ്വത്ത് ചുരുക്കം പേരുടെ കൈകളിൽ കൊന്നുകൂടുകയും തൊഴിലാളികൾക്ക് ആവശ്യമായ വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ലയോ 13-ാമൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനം മുതലിങ്ങോട്ടാണ് സഭയുടെ സാമൂഹ്യ പ്രബോധനം ആധുനിക കാലത്ത് ഏറ്റവും ശക്തമായി അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. 1891-ലാണ് ലയോ 13-ാമൻ മാർപ്പാപ്പ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. അത് റഷ്യൻ വിപ്ലവത്തിന് മുമ്പായിരുന്നു. ലയോ 13-ാമൻ മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനത്തിൻ്റെ 40-ാമത്തെ വർഷം പീയൂസ് 11-ാമൻ 1931-ൽ 40-ാം വർഷം എന്ന ടൈറ്റിലിൽ ക്വാദ്രജേസിമോ ആനോ എന്ന പേരിൽ മറ്റൊരു ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതും സാമൂഹ്യ നീതിയെ സംബന്ധിച്ചതാണ്. തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച്, തൊഴിൽ വ്യവസ്ഥകളെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്നതാണ് ക്വാദ്രജേസിമോ ആനോ എന്ന ചാക്രിക ലേഖനം. അതിനുശേഷം ജോൺ 23-ാമൻ മാർപ്പാപ്പ സുപ്രധാനമായ രണ്ട് ചാക്രിക ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. 1961-ൽ മാർത്തർ എത്തു മജിസ്ത്ര എന്ന പേരിൽ മാതാവും ഗുരുനാഥയും ആഗോളതലത്തിൽ വന്നുകൊണ്ടിരുന്ന വലിയ വ്യതിയാനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് സാമൂഹ്യനീതിയുടെ ആവശ്യകത, അത് പ്രാവർത്തികമാക്കേണ്ട പ്രത്യേക മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ട് മാതാവും ഗുരുനാഥയുമായ സഭയുടെ പ്രബോധനങ്ങൾ 1961-ൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ അവതരിപ്പിക്കുകയുണ്ടായി. ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ് 1962-ൽ വത്തിക്കാൻ സുനോദോസ്, രണ്ടാം വത്തിക്കാൻ സുനോദോസ് വിളിച്ചുകൂട്ടിയത്. ആ സുനോദോസ് നടക്കുമ്പോൾ തന്നെ മാർപ്പാപ്പ വീണ്ടും ഒരു ചാക്രിക ലേഖനം എഴുതി, പാച്ചം ഇൻ തേറീസ്, ഭൂമിയിൽ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭൂമിയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നീതി പാലിക്കപ്പെടണം എന്നതായിരുന്നു മുഖ്യമായ സന്ദേശം. അത് 1963-ലാണ്. 1965 ഡിസംബർ 8-ാം തീയതിയാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ് സമാപിച്ചത്. ആ സുനോദോസിൻ്റെ അവസാന സമ്മേളനത്തിൽ അനേകം പ്രാമാണിക രേഖകൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗൗദിയും എത്ത് സ്പേസ്, അതിനെ സഭ ആധുനിക ലോകത്തിൽ എന്ന് വിശേഷിപ്പിക്കും. ഗൗദിയും എത്ത് സ്പേസ് എന്ന് പറഞ്ഞാൽ സന്തോഷവും പ്രത്യാശയും എന്നാണ് വാക്കുകൾ. ഈ ഭൂമിയിൽ പ്രത്യാശയും സന്തോഷവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യമെന്ന് സഭാപിതാക്കന്മാർ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. അവിടെയും സാമൂഹ്യ നീതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1965-ൽ പ്രസിദ്ധീകരിച്ച സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രാമാണിക രേഖ. രണ്ടാം വത്തിക്കാൻ സുനോദോസ് സമാപിക്കുന്നത് പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. പോൾ 6-ാമൻ മാർപ്പാപ്പ ഈ സുനോദോസിൻ്റെ സമാപനത്തിന് ശേഷം 1967-ൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി സാമൂഹ്യ നീതിയെ സംബന്ധിച്ച്. അതിന് പോപ്പുളോരും പ്രോഗ്രസിയോ എന്ന് പറയും, പ്രോഗ്രസ് ഓഫ് ദ പീപ്പിൾ, ജനതകളുടെ പുരോഗതി. ജനതകളുടെ പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ ജനതകൾക്കും സമഗ്രമായ നീതി ലഭിക്കണം. സമാധാനത്തിൻ്റെ പുതിയ പേര് നീതി എന്നാണ് എന്ന് പോൾ 6-ാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുകയുണ്ടായി. നീതി ലഭിക്കണമെന്നുണ്ട്, വികസനം ഉണ്ടാകണം, ആ വികസനം എല്ലാവർക്കും നീതിപൂർവകമായി ലഭിക്കണം എന്നായിരുന്നു പോപ്പുലറും പ്രോഗ്രസീവോ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ഭരണകൂടങ്ങളിലും നിലനിൽക്കേണ്ട പുരോഗതിയെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കേണ്ട നീതിയെയും സമാധാനത്തെയും കുറിച്ച് വിശുദ്ധ പോൾ 6-ാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുകയുണ്ടായി. പോൾ 6-ാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം രംഗത്ത് വന്ന ജോൺ പോൾ 2-ാമൻ, ഒരു മാസമേ ദീർഘിച്ചുള്ളൂ ജോൺ പോൾ 1-ാമൻ്റെ ഭരണമെന്ന് നമുക്കറിയാം. ജോൺ പോൾ 2-ാമൻ സാമൂഹ്യനീതിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ഔദ്യോഗിക രേഖകൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒക്ടോജേസിമ അദ്വേനിയൻസ് എന്ന്, അതും പോൾ 6-ാമൻ മാർപ്പാപ്പയുടെ തന്നെയാണ്. 1971-ൽ പോപ്പുലറും പ്രോഗ്രസീവയ്ക്ക് ശേഷം ഒക്ടോജേസിമ 80-ാം വർഷം എന്ന പേരിൽ 1971-ൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം കൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനുശേഷം 90-ാം വർഷം, ഈ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന് 90-ാം വർഷം, ലബോറം എക്സെർച്ചൻസ്, തൊഴിലാളിയെക്കുറിച്ച് ജോലി ചെയ്യുന്നവൻ എന്ന പേരിൽ ജോൺ പോൾ 2-ാമൻ 1981-ൽ ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. വീണ്ടും 1991-ൽ ചെന്തേസിമൂസ് അനൂസ്, റേരും നൊവാരുമിൻ്റെ 100-ാം വർഷം എന്ന പേരിൽ അടുത്ത ചാക്രിക ലേഖനം. ഇതിനു പുറമെ സൊള്ളിച്ചിത്തൂതോ റേ സോഷ്യാലിസ്, സാമൂഹ്യ ഔത്സുഖ്യം എന്ന പേരിൽ 1987-ൽ അദ്ദേഹം ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ജോൺ പോൾ 2-ാമൻ്റെ 3 ലേഖനങ്ങൾ, ലബോറം എക്സെർച്ചൻസ്, തൊഴിലാളിയുടെ അവകാശങ്ങൾ, സൊള്ളിച്ചിത്തൂതോ റേ സോഷ്യാലിസ്, സാമൂഹ്യ ഔത്സുഖ്യം, അവസാനം ചെന്തേസിമോസ് അന്നൂസ് അഥവാ 100-ാം വർഷം. ഇങ്ങനെ 3 ചാക്രിക ലേഖനങ്ങൾ. അവസാനമായി 1994 ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായുടെ നിർദ്ദേശപ്രകാരം ദൈവശാസ്ത്രജ്ഞന്മാർ തയ്യാറാക്കി മാർപ്പാപ്പ അംഗീകരിച്ച കത്തോലിക്കാ സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലും ഈ പ്രമേയം വളരെ വിശദമായി പഠന വിഷയമാക്കിയിട്ടുണ്ട്. 7-ാം പ്രമാണത്തെക്കുറിച്ച് നമുക്ക് ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ 2401 മുതൽ 2463 വരെയുള്ള ഖണ്ഡികകളിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി നമ്മൾ എടുക്കാൻ പോകുന്ന പഠനങ്ങൾ. സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ബൈബിളും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മനുഷ്യൻ്റെ അവകാശത്തെക്കുറിച്ച്, ഉടമസ്ഥാവകാശത്തെക്കുറിച്ച്, ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ബൈബിളിൻ്റെ പ്രബോധനം ഇതാണ്. ഒരു ഉദാഹരണം, ലേവ്യരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാം. ലേവ്യർ 25:23, ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, ദൈവത്തിൻ്റെ ഭൂമിയിൽ കുടികിടപ്പുകാരായി കഴിയുന്നവരാണ് മനുഷ്യർ. മനുഷ്യന് ഈ ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശമില്ല, ഉടമ ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉടയവൻ നാഥൻ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭൂമിയിൽ കുടിയാന്മാരായി കഴിയുന്നവരാണ് മനുഷ്യരെല്ലാവരും. ഭൂമി നമ്മളെ അവകാശമാക്കും, ഭൂമി നമുക്ക് അവകാശമാക്കാനാവില്ല. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് തന്നെയാണ് മനുഷ്യൻ അവസാനം മടങ്ങുന്നത്. മനുഷ്യൻ ഈ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന് പറയുന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിന് അടിസ്ഥാനമായി ബൈബിൾ എടുത്തു കാണിക്കുന്നത് സൃഷ്ടികർമ്മമാണ്. ദൈവമാണ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഇല്ലായ്മയിൽ നിന്ന്. ഇല്ലായ്മയിൽ നിന്ന് ഉരുവാക്കിയ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ ദൈവമാണ്. ഈ പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുമ്പോൾ ദൈവത്തിന് അതിനെ സംബന്ധിച്ചൊരു പദ്ധതിയുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ ഭൂമിയെ സംബന്ധിച്ച്. സൃഷ്ടികർമ്മത്തെ അംഗീകരിക്കുകയും സ്രഷ്ടാവിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് വേണം സാമൂഹ്യ നീതിയെക്കുറിച്ച് മനുഷ്യൻ സംസാരിക്കാൻ. അത് വളരെ വിശദമായി വ്യക്തമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ഉം 2-ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യമേ ഞാൻ വായിക്കുന്നത്. ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലിഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഈ പ്രപഞ്ചവും മനുഷ്യനുമുള്ള ബന്ധത്തെയും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും അവകാശങ്ങളെയും ഒക്കെ സംബന്ധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ബൈബിളിൻ്റെ പ്രഖ്യാപനമാണിത്. ഇവിടെ സ്വകാര്യ സ്വത്ത് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. ആദ്യമേ പറയും, ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം ഈ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവം തന്നെയാണ്. മനുഷ്യന് ഈ പ്രപഞ്ചത്തിലെ സ്ഥാനമെന്താണ്, ഈ പ്രപഞ്ചത്തിന് മേലുള്ള മനുഷ്യൻ്റെ അവകാശമെന്താണ്, അത് ഇപ്രകാരം പറയും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഭൂമിയുടെ അധിപനായി സൃഷ്ടിച്ചിരിക്കുന്നു. അവന് സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഈ ആധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുക? ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പ്രസ്താവനയാണ് ഈ ആധിപത്യം, പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്ത്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ്, മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴടക്കേണ്ടതാണ്, ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യൻ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ദാനമായി നൽകിയിരിക്കുന്നതാണ് എന്ന ഒരു ചിന്താഗതി എങ്ങനെയോ ഈ ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേക മനുഷ്യനെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവായി ഈ പ്രപഞ്ചത്തെ കാണുകയുണ്ടായി. എങ്ങനെയും ചൂഷണം ചെയ്യാം എന്ന് വിചാരിച്ചു, എങ്ങനെയും ഉപയോഗിക്കാമെന്ന് കരുതി. പടവെട്ടി പിടിക്കുന്നത് പോലെ, യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കീഴടക്കുന്നത് പോലെ, ഈ പ്രപഞ്ചത്തെയും കീഴടക്കി ഭരിക്കാനുള്ള അവകാശവും കടമയും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു എന്ന ഒരു ധാരണ എങ്ങനെയോ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പോൾ പ്രപഞ്ചവുമായുള്ള ഒരു ബന്ധം ഒരു ശത്രുതയുടെയോ പിടിച്ചടക്കലിൻ്റെയോ ആധിപത്യം സ്ഥാപിക്കലിൻ്റെതോ ഒക്കെ ആയി കാണാൻ തുടങ്ങി. പക്ഷേ ബൈബിൾ ഉദ്ദേശിക്കുന്നത് അതല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഇതിൻ്റെ ഉടമസ്ഥനായി സ്ഥാപിക്കുകയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ ദൈവം നൽകുന്നത് മനുഷ്യന് ഉടമസ്ഥാവകാശമല്ല, ഉപയോഗാവകാശം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ പ്രത്യേകം പറയും, നിനക്കാവശ്യമായത് അതും സസ്യ വസ്തുക്കൾ എടുത്തു ഭക്ഷിക്കാം. സസ്യഭുക്കായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ കാണും. പിന്നീട് 9-ാമത്തെ അധ്യായം മുതൽ ഇങ്ങോട്ടാണ് മനുഷ്യൻ മാംസഭുക്കായി തീരുന്നതിനെക്കുറിച്ച് പറയുക. കൊന്നു തിന്നാനല്ല, കൃഷി ചെയ്ത് പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും സസ്യങ്ങളുമൊക്കെ ഭക്ഷിക്കാനാണ് ആദ്യത്തെ പദ്ധതിയിൽ കൊണ്ടുവരുന്നത്. എല്ലാ ജീവികൾക്കും ദൈവം സംരക്ഷണം നൽകുന്നു, എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകുന്നു. ആവശ്യമായ ആഹാരം ഈ ഭൂമിയിൽ നിന്നെടുക്കാനുള്ള അവകാശം മനുഷ്യനുണ്ട്. പക്ഷേ അതൊരാൾക്ക് മാത്രമല്ല എന്ന് ഓർക്കുക, ഈ ഭൂമി ഏതെങ്കിലും ഒരു വർഗത്തിനോ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ജാതിക്കോ ദൈവം തീരെഴുതി കൊടുത്തിട്ടില്ല. ഈ ഭൂമി എല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ആദിവാസിയാണെങ്കിലും വന്നു വസിക്കുന്നവനാണെങ്കിലും, അത് തൊലി വെളുത്തതോ കറുത്തതോ ആവട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനാവട്ടെ, എല്ലാ മനുഷ്യർക്കും ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാനും വളരാനും വികസിക്കാനും അവകാശം കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. അഥവാ ദൈവത്തിൻ്റേതായ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൻ്റെ തുടക്കം. സാമൂഹ്യ നീതിയെക്കുറിച്ച് ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ അടിസ്ഥാന പ്രമേയത്തിൽ നിന്ന് വരണം. ഏതെങ്കിലും ഒരു രാഷ്ട്രം കുറേയേറെ ഭൂമി സ്വന്തമായി കളിയടക്കി വെച്ചതുകൊണ്ട് അത് അവരുടേതാകണമെന്നില്ല. ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും നിയമത്തിൻ്റെ പേരിൽ 10,000-ക്കണക്കിന് ഹെക്ടർ ഭൂമി സ്വന്തമാക്കി വെച്ചതുകൊണ്ട് അത് നീതിപൂർവകമായ ഉടമസ്ഥാവകാശമാകണമെന്നില്ല. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യം അല്ലെങ്കിൽ പ്രമാണം ഇതാണ്: എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായത് ദൈവം ഈ ഭൂമിയിലൂടെ നൽകുന്നു. അതുകൊണ്ടാണ് പറയുക, ഭൂമി എൻ്റേതാണ്, നിങ്ങളിവിടുത്തെ കുടികിടപ്പുകാർ മാത്രമാണ്. അധ്വാനിക്കാം, അധ്വാനിച്ച് ആവശ്യമായത് സമ്പാദിക്കാം. പക്ഷേ ആ സമ്പാദിച്ചു വെക്കുന്നത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് എടുക്കുന്ന രീതിയിലാവരുത്. 100 പേരുള്ളിടത്ത് 100 പഴങ്ങളിൽ 80 എണ്ണം 20 പേര് സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഭൂമിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന വിധാണ് ഇതുപോലെയാണ്. ചുരുക്കം ചില വ്യക്തികൾ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ പേരിൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് വലിയ ഭൂവിഭാഗങ്ങൾ സ്വന്തമാക്കി മാറ്റിവെക്കുകയും വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളെയും 1 സെൻറ്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാതെ കാലുകുത്താൻ അവകാശപ്പെട്ട, സ്വന്തമെന്ന് പറഞ്ഞ് കയറി നിൽക്കാൻ ഒരു ചുവട് വെക്കാൻ പോലും മണ്ണില്ലാതെ അവകാശമില്ലാതെ കഴിയുകയും ചെയ്യുമ്പോൾ അനേകം പേര് തിന്നുകുടിച്ചു മതിക്കുകയും അതിലേറെ ആൾക്കാർ പട്ടിണി കിടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുയോജ്യമല്ല. ഇപ്പോൾ മോഷണത്തെക്കുറിച്ചും ഉടമസ്ഥാവകാശത്തെയും കുറിച്ചുമുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായത് ദൈവം നൽകിയിട്ടുണ്ട്, അത് മാനിച്ചേ മതിയാവും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 15, 16, 17 വാക്യങ്ങൾ ഇങ്ങനെ കാണും: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ മരങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കേണ്ടത്. ഉടമസ്ഥാവകാശമല്ല, ഉപയോഗാവകാശമാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനല്ല, മാനേജരാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിലെ കാര്യസ്ഥനാണ്. തോട്ടം സൂക്ഷിക്കാനും കൃഷി ചെയ്യാനുമായി ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു മനുഷ്യനെ. ഇവിടെ നിന്നാണ് അവകാശങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഉടമസ്ഥൻ്റെ ഹിതമനുസരിച്ച് ഈ പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അത് മോഷണമായി തീരും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ നിന്നും ലേവിയരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ച ഇതാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ വളരാൻ ആവശ്യമായത് നൽകിയിരിക്കുന്നു. അതാർക്കും നിഷേധിക്കപ്പെടാൻ പാടില്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ ജീവനിലും സമൃദ്ധമായി പങ്കുചേരാൻ ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രപഞ്ചവും ഇതിലുള്ള സമസ്തവും അങ്ങയുടേതാണല്ലോ. അങ്ങയുടേതായ പ്രപഞ്ചത്തിൽ അങ്ങ് സൗജന്യമായി നൽകുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് ആവശ്യമായത് മാത്രം എടുക്കാനും അത് അങ്ങയുടേതാണെന്നുള്ള ബോധ്യത്തോടുകൂടി കൃതജ്ഞതയോടെ വിനയത്തോടെ സ്വീകരിക്കാനും അതേസമയം മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾ സ്വന്തമാക്കാതിരിക്കാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര